മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റ്.
നമസ്കാരം, ദ പവർ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. ഞാൻ ജയചന്ദ്രൻ, ഇലങ്കത്ത് സ്പെഷ്യൽ കറസ്പോണ്ടന്റ്, മലയാള മനോരമ, കൊല്ലം. ഏതാണ്ട് 3.5 പതിറ്റാണ്ട് മുമ്പ് റിലീസ് ചെയ്ത സന്ദേശം എന്ന സിനിമയിൽ പ്രഭാകരൻ കൊട്ടപ്പള്ളി എന്ന സഖാവ് സ്വന്തം പെങ്ങളുടെ ഭർത്താവായ പോലീസുകാരനോട് പറയുന്ന ഒരു മാസ് ഡയലോഗുണ്ട്, വേണ്ടി വന്നാൽ ഒരു കലാപം വരെ ഇവിടെ പൊട്ടിപ്പുറപ്പെട്ടേക്കാം, സായുധ സമരം ഞങ്ങൾക്ക് പുത്തരിയല്ല. മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി ഇക്കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഭരണഘടന ഉയർത്തിക്കാട്ടി സി പി എമ്മിനോടും മുഖ്യമന്ത്രി പിണറായി വിജയനോടും ചോദിച്ച ചോദ്യം കൂടി ഇവിടെ ചേർത്ത് വായിക്കണം. ഇന്ത്യക്ക് കിട്ടിയ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമല്ലെന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിക്കാനാണ് 1948 കൊൽക്കത്ത തീസിസിലൂടെ ശ്രമിച്ചതെന്നും ആന്റണി ആഞ്ഞടിച്ചു. കൊൽക്കത്ത തീസിസിൻ്റെ 75 വാർഷികം കടന്നുപോയിട്ട് മാസങ്ങളേ ആയിട്ടുള്ളൂ. സി പി എമ്മിൻ്റെ സായുധ വിപ്ലവ മോഹവും എ കെ ആന്റണി പറഞ്ഞ കൊൽക്കത്ത തീസിസും തന്നെയാകട്ടെ ഈ ആഴ്ചത്തെ വിശേഷം. കാലം ഇത്ര കഴിഞ്ഞിട്ടും സന്ദേശമെന്ന ആ സത്യനന്ദിക്കാട് സിനിമ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു, തിരഞ്ഞെടുപ്പ് വേളകളിൽ പ്രത്യേകിച്ചും. ആനന്ദൻ എന്ന മാളാ രവീന്ദ്രൻ്റെ കഥാപാത്രം സായുധ സമരത്തെക്കുറിച്ച് വാചാലനായ പ്രഭാകരൻ കൊട്ടപ്പള്ളിയോട് ചോദിക്കുന്നുണ്ട്, ഒരു ബോംബ് എന്ന് വെച്ചാൽ എന്താണ് എന്ന് നിനക്കറിയാമോ? സായുധ സമരത്തെക്കുറിച്ച് വാചാലരാകുന്ന കമ്മ്യൂണിസ്റ്റുകാരെ ചെറുതായൊന്ന് കളിയാക്കാൻ ബോംബ് കണ്ടിട്ടുണ്ടോ എന്ന് തിരക്കഥാകൃത്ത് ശ്രീനിവാസൻ എഴുതിവെച്ച ഡയലോഗ് മാത്രമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അപ്രസക്തമായി പോയത്. ബോംബ് കണ്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, അവ യഥേഷ്ടം നിർമ്മിക്കുകയും അതുവഴി രക്തസാക്ഷികളെ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായ സി പി എം. ഏറ്റവും ഒടുവിൽ കണ്ണൂർ ജില്ലയിൽ തന്നെ പാനൂർ കുന്നോത്തുപറമ്പ് മുളിയാത്തൊട്ടിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെ അത് പൊട്ടിത്തെറിച്ച് സി പി എം പ്രവർത്തകൻ ഷെറിൻ എന്ന 27 വയസ്സുകാരൻ കൊല്ലപ്പെട്ടു. ഒപ്പമുണ്ടായിരുന്ന 3 പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ സി പി എമ്മിൻ്റെ പങ്കാളിത്തം പകൽ പോലെ വ്യക്തമായിട്ടും അതേക്കുറിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ള പാർട്ടി നേതാക്കൾ നടത്തിയ വിശദീകരണങ്ങളും വലിയ ബോംബുകളായി തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടു. പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ച ഷെറിൻ്റെ വീട് സി പി എം നേതാക്കൾ സന്ദർശിച്ചത് മനുഷ്യത്വത്തിൻ്റെ ഭാഗമായി കണ്ടാൽ മതിയെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രതികരണം. സ്ഫോടനം നടന്ന സ്ഥലത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോയത് രക്ഷാപ്രവർത്തനത്തിനാണെന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ ന്യായം. പാനൂരിലെ സംഭവത്തിന് സി പി എമ്മുമായി ബന്ധമില്ലെന്ന് പറയുന്നത് തന്നെയാണ് പാർട്ടിയുടെ എക്കാലത്തെയും വലിയ അടവ് നയം. ഇത്തരം സംഭവങ്ങളിൽ എപ്പോഴും പാർട്ടി സ്വീകരിക്കുന്ന നിലപാടും അതുതന്നെയാണെന്ന് ചരിത്രം പറയുന്നുണ്ട്. കതിരൂരിനടുത്ത് പുല്യോട് 1999 സെപ്റ്റംബറിൽ 30 രാത്രി നിർമ്മാണത്തിനിടെ ബോംബുകൾ പൊട്ടിത്തെറിച്ച സംഭവമുണ്ടായി. സ്ഫോടനത്തിൽ 4 പ്രവർത്തകർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവൾ 2 പേർ പിറ്റേന്ന് മരിച്ചു. 2 പ്രവർത്തകർക്ക് കൈപ്പത്തികൾ നഷ്ടമായി. 2001 കൊങ്കച്ചിയിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ 1 കൊല്ലപ്പെട്ടു. 2015 ജൂണിൽ പാനൂർ ചെറ്റക്കണ്ടിയിൽ ബോംബ് നിർമ്മാണത്തിനിടെ 2 CPM പ്രവർത്തകർ മരിച്ചു. ഷൈജു കിളമ്പിൽ, സുബീഷ് വടക്കേ കരാൾ എന്നിവർ മരിച്ചതിന് പുറമെ 2 പേർക്ക് പരിക്കുമേറ്റു. ഇപ്പോൾ ഇക്കഴിഞ്ഞ ദിവസത്തെ പാനൂർ സംഭവം, ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ പറയാനുണ്ട്. ബോംബുകൾ പൊട്ടിത്തെറിച്ച് മരണമുണ്ടാകുന്നത് മാത്രമല്ല, കൈപ്പത്തികൾ ചിന്നിച്ചതിരിയും മറ്റും മാരകമായി പരിക്കേറ്റവരുടെ എണ്ണവും ചില്ലറയല്ല. മരിച്ചവരിൽ സി പി എം പ്രവർത്തകർ മാത്രമല്ല, ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരുമുണ്ടെന്ന് പഴയ പത്രത്താളുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ ബോംബ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ സമാഹരിക്കുന്ന സി പി എമ്മിന് സായുധ പോരാട്ടത്തിനുള്ള മനസ്സ് എവിടെ നിന്നാണ് കിട്ടിയത്? കണ്ണൂരിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ഒരു കാരണമാകാം, പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന് മറ്റു ചില ജനിതക കാരണങ്ങളുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. പാളിപ്പോയ വിപ്ലവ വ്യാമോഹം എന്ന് ചരിത്രകാരന്മാർ വിധി എഴുതിയ കൊൽക്കത്ത തീസിസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകുമല്ലോ. സ്വതന്ത്ര ഇന്ത്യയിൽ സായുധ വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചെടുക്കണമെന്ന പക്വതയെത്താത്ത ഒരു സിദ്ധാന്തത്തിൻ്റെ പേരാണ് കൊൽക്കത്ത തീസിസ്. എന്താണ് കൊൽക്കത്ത തീസിസ്? 1948 February 28 മുതൽ March 6 കൊൽക്കത്തയിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 2nd പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കപ്പെട്ട സിദ്ധാന്തമാണ് പിൽക്കാലത്ത് കൊൽക്കത്ത തീസിസ് എന്നറിയപ്പെട്ടത്. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 1 വർഷം പോലും തികയും മുമ്പാണ് സായുധ വിപ്ലവ നീക്കം. 100 വർഷത്തിലേറെ നീണ്ട സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷുകാരിൽ നിന്ന് അധികാരം പിടിച്ചെടുത്തതിൻ്റെ ആഹ്ലാദങ്ങൾ കെട്ടടങ്ങിയിട്ട് പോലുമില്ലാത്ത കാലം. പി സി ജോഷിയായിരുന്നു അന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി. സ്വാതന്ത്ര്യം കിട്ടിയത് വലിയ നേട്ടമാണെന്നും കോൺഗ്രസിലെ പുരോഗമന ആശയങ്ങളെയും നെഹ്റുവിനെ പോലുള്ള നേതാക്കളെയും പിന്തുണയ്ക്കണമെന്നും കോൺഗ്രസിലെ ബൂർഷ്വാസികളുടെ കൂടെ സഹകരണത്തോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ജനകീയ വിപ്ലവം നടപ്പാക്കണമെന്നുമായിരുന്നു ജോഷിയുടെ ലൈൻ. ഇതിന് ഘടകവിരുദ്ധമായിരുന്നു ബി ടി രണദവെ ഉൾപ്പെടെയുള്ള നേതാക്കളുടേത്. ഇന്ത്യൻ സാഹചര്യങ്ങൾ സായുധ വിപ്ലവത്തിന് പാകമാണ്. ഇന്ത്യക്ക് കിട്ടിയ സ്വാതന്ത്ര്യം യഥാർത്ഥമല്ല, അത് വ്യാജമാണ്. വെളുത്ത സായിപ്പ് കറുത്ത സായിപ്പിന് അധികാരം കൈമാറി എന്നു മാത്രമേയുള്ളൂ. ബ്രിട്ടീഷ് സാമ്രാജ്യത്വവും ഇന്ത്യ ബൂർഷ്വാവർഗവും തമ്മിലുള്ള ഗൂഢവേഴ്ച മാത്രമാണ് ഇപ്പോഴത്തെ സ്വാതന്ത്ര്യം. അതിനാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ സായുധ കലാപത്തിലൂടെ പുറത്താക്കി അധികാരം പിടിച്ചെടുക്കണം. ഇങ്ങനെ പോയി രണദിവെ ലൈൻ. രാജ്യത്ത് ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് പോലും നടന്നിട്ടില്ല എന്നോർക്കണം. സായുധ വിപ്ലവം എന്ന രക്തരൂഷിത വിപ്ലവത്തിൻ്റെ ആശയം പങ്കുവച്ച് പാർട്ടി കോൺഗ്രസിൽ രണദിവെ അവതരിപ്പിച്ച രേഖയുടെ പേരാണ് കൊൽക്കത്ത തീസിസ്. പാർട്ടി കോൺഗ്രസിൽ 4.5 മണിക്കൂർ നീണ്ട പ്രസംഗത്തിലൂടെയാണ് രണദിവെ തീസിസ് അവതരിപ്പിച്ചത്. 65 പേജുകളും 6 അധ്യായങ്ങളും ഉണ്ടായിരുന്ന തീസിസിൽ ഉടനീളം സായുധ വിപ്ലവത്തിൻ്റെ മാർഗരേഖയും ഉണ്ടായിരുന്നു. രൂക്ഷമായ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ സായുധ വിപ്ലവത്തിലൂടെ രാജ്യത്ത് അധികാരം പിടിച്ചെടുക്കണമെന്ന തീസിസ് പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചു. തീർന്നില്ല. നെഹ്റുവിയൻ ലൈനിനോട് അടുപ്പം പ്രഖ്യാപിച്ച ജനറൽ സെക്രട്ടറി പി സി ജോഷിയെ മാത്രം പാർട്ടി കോൺഗ്രസിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചു. രണദിവെ അങ്ങനെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. രണദിവയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് സായുധ വിപ്ലവത്തിന് ഒരുക്കങ്ങൾ അരങ്ങേറിയ കാലമാണ് പിന്നീട് അങ്ങോട്ട് കടന്നുപോയത്. പാർട്ടി കോൺഗ്രസിലെ തീരുമാനപ്രകാരം സായുധ വിപ്ലവത്തിന് പാർട്ടി ഒരുക്കങ്ങൾ തുടങ്ങിയപ്പോഴേക്കും പക്ഷേ പാർട്ടി നിരോധിക്കപ്പെട്ടു. പാർട്ടി നിരോധിച്ചതോടെ സായുധ വിപ്ലവത്തിൻ്റെ ഒരുക്കങ്ങൾക്ക് നേതാക്കൾ ഒളിവിലിരുന്ന് നേതൃത്വം നൽകി. ഒളിവിലിരുന്ന് അത്തരം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമ്പോഴാണ് 1948 ഓഗസ്റ്റ് 19 ആലപ്പുഴ മുഹമ്മ കണ്ണാർക്കാട്ടെ ഒരു പാർട്ടി പ്രവർത്തകൻ്റെ വീട്ടിൽ സംസ്ഥാന സെക്രട്ടറി പി കൃഷ്ണപിള്ള പാമ്പുകടിയേറ്റ് മരിച്ചത്. രാജ്യത്താകെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള അധികാരവർഗത്തിനെതിരെ സായുധ കലാപം പാർട്ടി അഴിച്ചുവിട്ടു. കേരളത്തിലും അതിൻ്റെ അലിയൊലികൾ ധാരാളം കേട്ടു. 1948 മാർച്ച് 6 സമാപിച്ച പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച തീസിസിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ദിവസങ്ങൾക്കകം കണ്ണൂരിൽ ആദ്യ കലാപം അരങ്ങേറി. നെല്ല് പൂഴ്ത്തിവെക്കുന്നതിനെതിരെ കണ്ണൂർ കോറോത്തുണ്ടായ കലാപത്തിൽ പോലീസ് വെടിവെപ്പിൽ 7 കർഷക തൊഴിലാളികൾ രക്തസാക്ഷികളായി. ദിവസങ്ങൾക്കകം ഏപ്രിൽ 15 ഒരു വിഷുനാളിൽ തില്ലങ്കേരിയിലും നെല്ല് പൂഴ്ത്തിവെപ്പിനെതിരെ സമരം നടന്നു. അവിടെ 8 പിടഞ്ഞു വീണു മരിച്ചത്. മെയ് 1 കണ്ണൂർ ചെറുപുഴ മുനിയംകുന്നിൽ നെല്ലെടുപ്പ് സമരം നടത്തിയവരുടെ ഒളിത്താവളം വളഞ്ഞ് പോലീസ് നടത്തിയ വെടിവെപ്പിൽ 6 കൊല്ലപ്പെട്ടു. ഏപ്രിൽ 30 കോഴിക്കോട് ഒഞ്ചിയത്ത് കൊൽക്കത്ത തീസിസിനെ കുറിച്ച് പഠിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ രഹസ്യയോഗം ചേർന്നു. അവിടെ എത്തിയ പോലീസിനെ ജനക്കൂട്ടം തടഞ്ഞു. തുടർന്നുണ്ടായ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത് 10. കൊച്ചിയിൽ ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം നടക്കുന്നത് 1950 ഫെബ്രുവരി 28. പോലീസ് അറസ്റ്റ് ചെയ്തവരെ മോചിപ്പിക്കാൻ പാർട്ടി നേതാക്കളും പ്രവർത്തകരും വടികളും വാക്കത്തിയും നാടൻ ബോംബുമായി നടത്തിയ ആക്രമണം പക്ഷേ പരാജയപ്പെട്ടു. മലബാറിൽ കെ കേളപ്പനെ വധിക്കാനുള്ള തീരുമാനവും കൊൽക്കത്ത തീസിസിന് ശേഷമാണ് ഉണ്ടായതെന്നും ഓർക്കണം. കേരളത്തിൽ മാത്രമല്ല, ത്രിപുരയിലും തെലങ്കാനയിലും ഒക്കെ വീശിയടിച്ച കലാപത്തിൽ അനേകം രക്തസാക്ഷികൾ സൃഷ്ടിക്കപ്പെട്ടു. സായുധ വിപ്ലവത്തിൻ്റെ ഭാഗമായി പാർട്ടി പ്രഖ്യാപിച്ച മറ്റൊരു സമരമായിരുന്നു 1949 അനിശ്ചിതകാല റെയിൽവേ പണിമുടക്ക്. റെയിൽവേ ജീവനക്കാർ പണിമുടക്കുമ്പോൾ രാജ്യമാകെ ചരക്കു നീക്കം നിലയ്ക്കുമെന്നും പട്ടിണിയിലേക്ക് നീളുമ്പോൾ ജനങ്ങൾ കലാപത്തിനിറങ്ങുമെന്നും പാർട്ടി കരുതി. പക്ഷേ തെറ്റിപ്പോയി. പണിമുടക്ക് വിജയം കണ്ടില്ല. പതിയെ പതിയെ പാർട്ടിയിൽ രണദിവെ സിദ്ധാന്തത്തിനെതിരെ എതിർപ്പുകൾ ശക്തമായി. കൊൽക്കത്ത തീസിസ് വിപ്ലവ വ്യാമോഹം മാത്രമാണെന്ന ചിന്ത പാർട്ടി നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിനിടയിൽ ശക്തമായി. 1950 പാർട്ടി പോളിറ്റ് ബ്യൂറോ കൊൽക്കത്തയിൽ തന്നെ യോഗം ചേർന്ന് സായുധ സമരത്തിലൂന്നിയ ബി ടി രണദിവെ ലൈൻ തള്ളിപ്പറഞ്ഞു. അതിസാഹസികതയും വിപ്ലവ വ്യാമോഹവും മാത്രമാണ് തീസിസ് എന്ന് പി ബി വിലയിരുത്തി. രണദിവയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന പോളിറ്റ് ബ്യൂറോ പിരിച്ചുവിടപ്പെട്ടു. പകരം സി രാജേശ്വര റാവു ജനറൽ സെക്രട്ടറിയായി. 1951 അതേ കൊൽക്കത്തയിൽ ചേർന്ന പ്രത്യേക സമ്മേളനം കൊൽക്കത്ത തീസിസിനെ ഔദ്യോഗികമായി തള്ളിപ്പറഞ്ഞു. തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനവും പാർട്ടി ഉപേക്ഷിച്ചു. 1952 പൊതുതിരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിച്ചു. കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ കക്ഷിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി. എ കെ ജി അനൌദ്യോഗികമായെങ്കിലും പ്രതിപക്ഷ നേതാവുമായി. നെഹ്റുവിനെ പിന്തുണച്ച് കോൺഗ്രസിലെ പുരോഗമന വിഭാഗത്തോടൊപ്പം നിന്നിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ വലിയ നേട്ടമുണ്ടാക്കാമായിരുന്നു എന്ന വാദവും അന്ന് പാർട്ടിയിൽ ഉയർന്നു. കണ്ണൂരിൽ രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യം വെച്ച് ബോംബ് നിർമ്മാണവും നിർമ്മാണത്തിനിടെയുള്ള പൊട്ടിത്തെറികളും വാർത്തകളിൽ ഇങ്ങനെ നിറയുമ്പോൾ പഴയ സായുധ വിപ്ലവത്തിൻ്റെ ചരിത്രം ഓർമ്മിപ്പിച്ചുവെന്ന് മാത്രം. ഏത് കലാപങ്ങളിലും ഇരകളാകുന്നവരുടെ ജീവൻ്റെ തുടിപ്പും മറ്റേതൊരു മനുഷ്യജീവനും തുല്യമാണെന്ന വലിയ സത്യം ആരും മറക്കാതിരുന്നാൽ മതി. കൊൽക്കത്ത തീസിസിലൂടെ ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിച്ചവർ എന്ന AK ആൻ്റണിയുടെ അമ്പിൻ്റെ മൂർച്ചയും ഓർക്കണം. അടുത്തയാഴ്ച കാണും വരെ നമസ്കാരം.
മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റ്.